അവധിക്കാലം തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ യാത്രകൾ പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും നിരവധി പേർ. യാത്രകൾ പോകുമ്പോൾ ട്രാവൽ ഇൻഷുറൻസ് വേണമോ വേണ്ടയോ എന്നത് പലർക്കും സംശയമുള്ള കാര്യമാണ്. ഇതിന്റെ പ്രസക്തിയെക്കുറിച്ചാണ് ഇന്ന് പരിശോധിക്കുന്നത്. ബ്രിസ്ബനിൽ ഇൻഷുറൻസ് ബ്രോക്കറായ ജെയ്സൺ സെബാസ്റ്റ്യൻ വിശദീകരിക്കുന്നു. എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ.
നമസ്കാരം ജെയ്സൺ സെബാസ്റ്റ്യൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
Happy to be here. Thank you, Dalish.
ജെയ്സൺ, ഓസ്ട്രേലിയയിൽ ഇപ്പോൾ അവധിക്കാലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതെല്ലാം തരത്തിലുള്ള ട്രാവൽ ഇൻഷുറൻസുകളെ കുറിച്ചാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? എത്ര തരത്തിലുള്ള ട്രാവൽ ഇൻഷുറൻസുകളുണ്ട്?
ഈ ട്രാവൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഹോളിഡേസിനെ കുറിച്ചും ഡെസ്റ്റിനേഷനെ കുറിച്ചും അതുപോലെ ഫുഡ് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കലും നമ്മളുടെ ജീവിതത്തെ സാരമായി അഫക്ട് ചെയ്യുന്ന മേജർ ഇവന്റ്സ് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കാറില്ല. ആ ഒരു ഭാഗത്തെയാണ് ഈ ട്രാവൽ ഇൻഷുറൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ എന്ന അമേരിക്ക അതേപോലെ ഫസ്റ്റ് വേൾഡ് കൺട്രിയിലേക്ക് എസ്പെഷ്യലി ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ഇവൻ എന്തെങ്കിലും മേജർ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻസിഡൻറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ അവിടെ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിഷൻ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യാം? എസ്പെഷ്യലി അമേരിക്ക പോലെയുള്ള കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ എത്തിപ്പെട്ട് അവിടെ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസീസ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മെഡിക്കൽ സിസ്റ്റം വളരെ എക്സ്പെൻസീവ് ആണ്. അതിനെ നമ്മളുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് നമുക്ക് ഡീൽ ചെയ്യാനുള്ള സാഹചര്യമോ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയോ ഇല്ല എങ്കിൽ ഇത് ഈ ട്രാവൽ ഇൻഷുറൻസ് ഇസ് എ മേജർ ഹെൽപ്പ് ഇൻ ദാറ്റ് ഒക്കേഷൻ. അതിന് വേറൊരു പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ട്രാവൽ പോകുമ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറുതായിട്ടുള്ള ഫൈനാൻഷ്യൽ മീൻസും ആയിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഒരുപാട് ഇമ്മീഡിയറ്റ് ആക്സസ് ടു ഫണ്ടിങ്ങിന്റെ ആവശ്യം വരും. മെഡിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി അറ്റൻഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അപ്പം അതിന് ഈ ട്രാവൽ ഇൻഷുറൻസ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും ട്രാവൽ ചെയ്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ പ്രീ കോവിഡ് ടൈമിൽ ഉണ്ടായിരുന്നേക്കാളും ബിസിയാണ് മോസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതോടുകൂടി കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ആക്സിഡൻറ്റ്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളും കൂടുതലായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസിനെ ഡീൽ ചെയ്യാനുള്ള ഒരു ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് മീൻസ് ആണ് ഈ ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതിനൊരു മേജർ ഇപ്പൊ നമ്മൾ ഓസ്ട്രേലിയയിലുള്ള ഫാമിലീസ് അല്ലെ മോസ്റ്റ് പീപ്പിൾ ഇപ്പൊ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലെ അങ്ങനെയുള്ള ക്യാൻസലേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് അല്ലെ നമ്മുടെ ഫിനാൻഷ്യൽ മീൻസിൽ നിന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ജീവിക്കാൻ കഴിയും. ഒരു അതിനെ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിഞ്ഞെന്നിരിക്കും. പക്ഷെ അതും ട്രാവൽ ഇൻഷുറൻസ് നമുക്ക് ഉൾപ്പെടുത്തി അങ്ങനെ അതിന് ഒരു $10,000-$20,000 നമ്മുടെ ജീവിതത്തിൽ നഷ്ടം വന്നാലും അതിനെ നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷെ മേജർ ഇവന്റ്സ് ലൈക് മെഡിക്കൽ ഇവന്റ്സോ അല്ലെങ്കിൽ ആക്സിഡന്റ് ഇൻസിഡന്റ് അതേപോലെ ഹയർ കാർ അങ്ങനെയുള്ള പല കാര്യങ്ങളെയും ഡീൽ ചെയ്യണമെങ്കിൽ ഈ ട്രാവൽ ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതുപോലെ എൽഡർലി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും സഡൻ ആക്സിഡൻറ്റോ ഡെത്തോ ഓവർസീസ് വന്നു കഴിഞ്ഞാൽ അവരുടെ റിപാട്രിയേഷൻ ഓഫ് ദ ബോഡി അതൊക്കെ വളരെ എക്സ്പെൻസീവ് ഒരു പ്രൊപ്പോസിഷനാണ്. തിരിച്ച് നമ്മുടെ ഏതെങ്കിലും വേറൊരു രാജ്യത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈവൻ അതർവൈസ് അറേഞ്ച്മെന്റ്സ് ഫ്യൂണറൽ എക്സെട്ര അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഈ ട്രാവൽ ഇൻഷുറൻസ് ബാധകമാണ്. ഇത് ഒരുപാട് സെക്ഷൻ ഉണ്ട് ഈ ട്രാവൽ ഇൻഷുറൻസിന്. ഇത് നമ്മളുടെ ടിക്കറ്റ് ലോസ്, ബാഗേജ് ലോസ്, അക്കോമഡേഷൻ ഇപ്പോൾ ഓവർനൈറ്റ് അക്കോമഡേഷൻ ആവശ്യമുണ്ട് അതിനൊക്കെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും.
ഓക്കെ, അപ്പോൾ ഈ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ ലഗേജ് അതുപോലെ തന്നെ അക്കോമഡേഷൻ എങ്ങനെയാണത് ഒന്ന് വിശദീകരിക്കാൻ കഴിയും?
ഇപ്പൊ നമ്മുടെ ബാഗേജിൽ നമ്മൾ കൊണ്ടുവന്ന കാരി ഓൺ ബാഗേജ് അല്ലാതെ ചെക്ക് ഇൻ ബാഗേജ് നമുക്ക് നഷ്ടപ്പെട്ടു പുതിയൊരു രാഷ്ട്രത്ത് അല്ലെ നമ്മൾ ഹോളിഡേ ഡെസ്റ്റിനേഷനിലേക്ക് പോയി കഴിയുമ്പോൾ അത് ഒരു പക്ഷെ 2-3 ദിവസം അല്ലെ ഒരാഴ്ച അല്ലെ ഒരു പക്ഷെ കിട്ടിയില്ലെന്നിരിക്കും. ആ സമയത്ത് നമുക്ക് ഇൻട്രീം അവിടുന്ന് പുതിയ ക്ലോത്ത്സ് വാങ്ങിക്കാനോ അതല്ലെങ്കിൽ അതിനകത്തുണ്ടായിരുന്ന നമുക്ക് ബാക്കിയുള്ള നമ്മളുടെ പേഴ്സണൽ ആർട്ടിക്കിൾസ് വാങ്ങിച്ച് ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഇത് തിരിച്ചു കിട്ടിയില്ല എങ്കിൽ അതിനകത്തുള്ള ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു അതിന്റെ വാല്യൂ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ വാല്യൂ റീഫണ്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ട്രാവൽ ഇൻഷുറൻസ് ഉപയോഗിക്കാം. ഇതിനൊക്കെ ചെറിയതായ എക്സസുകളുണ്ട്, ചിലത് $200-$250 എക്സസ്. പക്ഷേ നമ്മളുടെ വാല്യുബിൾ അതിനേക്കാൾ കൂടുതലാണ് എങ്കിൽ ഈ ബാഗേജ് റീക്ലെയിം ചെയ്യാനും അതിന്റെ എമൗണ്ട് ഇനി ഇൻ കേസ് കിട്ടിയിട്ടില്ല എങ്കിൽ ആ എമൗണ്ട് നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് വഴി ക്ലെയിം ചെയ്യാം. അക്കോമഡേഷൻ ഇപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പലയിടത്തും നമുക്ക് ട്രാൻസിറ്റ് അങ്ങനെ വരാം. ഇപ്പോൾ ട്രാവലിംഗ് ടു അമേരിക്ക ഇഫ് ദുബായിൽ ഒരു ട്രാൻസിറ്റ് ഉണ്ട്, ആ ദുബായിൽ നിന്നുള്ള ട്രാൻസിറ്റ് കൊണ്ട് വന്ന വേറൊരു എയർലൈനാണ് സെക്കൻഡ് എയർലൈൻ. ഓസ്ട്രേലിയ ദുബായ്, ദുബായ് ടു അമേരിക്ക സെക്കൻഡ് കാരിയർ ആണ് ഫ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ആദ്യത്തെ സെഗ്മെന്റ് ലേറ്റ് ആയിട്ടുണ്ട്, സെക്കൻഡ് കാരിയർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദുബായിൽ ഒരു ദിവസം ഒന്ന് ഓവർ നൈറ്റ് ഹോൾട്ടോ അതല്ലെങ്കിൽ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് പോയി ഓവർ നൈറ്റ് ഹോൾട്ടോ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ട്രാവൽ ഇൻഷുറൻസ് ആ അഡീഷണൽ അക്കോമഡേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ആ നമുക്ക് അക്കോമഡേഷൻ ബുക്ക് ചെയ്യും, അതിന്റെ എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്യുക അതല്ലെങ്കിൽ ട്രാവൽ ഇൻഷുറൻസ് വഴി എടുക്കുകയോ ചെയ്യാം. അതൊന്ന്. രണ്ടാമത്, ഇപ്പം നമ്മൾ മൾട്ടി സിറ്റി ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്വന്തം അക്കോമഡേഷൻ വഴിയാണ് നമ്മൾ മൾട്ടി സിറ്റി ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഈ ഷെഡ്യൂളിൽ വ്യത്യാസം വന്ന് നമുക്ക് എവിടെയെങ്കിലും ഓവർനൈറ്റ് ചെയ്യേണ്ടി വന്നാൽ ഈ ട്രാവൽ ഇൻഷുറൻസ് നമ്മളുടെ ഈ അഡീഷണൽ ഫിനാൻഷ്യൽ കോസ്റ്റ് പിക്കപ്പ് ചെയ്യും.
ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? പൊതുവായിട്ട് നമ്മൾ ട്രാവൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അബദ്ധങ്ങളിൽ ചെന്നപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളും ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത്?
ഡെലി സി പറയാൻ പോ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ഓരോ ഇത് ജനറൽ ഇൻഫർമേഷൻ ആണ്. ഇത് ഓരോരുത്തർക്കും അവരുടേതായ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് വെച്ച് മനസ്സിലാക്കി അതിന്റെ രീതിയിൽ ഇൻഷുറൻസ് എടുക്കണം. ഇത് ഒരു അഡ്വൈസ് അല്ല ഞാൻ കൊടുക്കുന്നു, ഇതില് ഇതൊരു ജനറൽ ഇൻഫർമേഷൻ ആണ്. അത് അതുകൊണ്ട് നിങ്ങളുടെ ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും ഇത് ഇതിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം സോഴ്സ് ചെയ്യുകയും അവരുടെ സ്പെസിഫിക് സർക്കംസ്റ്റാൻസസിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അവര് ഒന്നെങ്കിൽ പ്രൊഫഷണൽസുമായിട്ട് സംസാരിക്കുക അതല്ലെങ്കിൽ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം എടുക്കണമെന്ന് പ്രത്യേകം നിങ്ങളുടെ ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അതല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിന് വ്യത്യാസം വരുന്ന ഇവന്റ് നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ മീൻസ് ഒരു ഫാമിലിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് അത് ഇല്ല എന്നുള്ളതാണ് ആൻസർ എങ്കിൽ അതിനെ മാനേജ് ചെയ്യാനുള്ള രീതിയിൽ വേണം ഇത് സ്ട്രക്ചർ ചെയ്യാനായിട്ട്. സേ ഫോർ എക്സാമ്പിൾ എമർജൻസി മെഡിക്കൽ അസിസ്റ്റൻസോ ഉണ്ടോ ഇല്ലയോ, അതുപോലെ ഇപ്പോൾ നമുക്ക് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഉള്ള അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കണ്ടീഷൻ ആർക്കെങ്കിലും പ്രീ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഈ ട്രാവൽ ഇൻഷുറൻസ് എടുത്തുകൊണ്ട് ചുമ്മാ ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുത്തുകൊണ്ട് ആ പ്രീ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കണ്ടീഷൻ എക്സാസർബേറ്റ് ആയി പുതിയ എടുത്ത് വരുന്ന ഹോസ്പിറ്റൽ അക്കോമഡേഷനോ അല്ലെ അഡ്മിറ്റൻസോ വേണ്ടി വന്നാൽ ഇത് കവർ ചെയ്തോണമെന്നില്ല. അപ്പോൾ അത് അതിനെ സ്പെഷ്യൽ ആയിട്ട് സ്ട്രക്ചർ ചെയ്ത് അത് ഡിക്ലെയർ ചെയ്തതിന് ശേഷം അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പോകാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഇതെടുത്തിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ പ്രീമിയം കൊടുക്കാന്നല്ലാതെ ആ ക്ലെയിമിന്റെ സമയത്ത് ഇത് പാസ്സാക്കിയല്ലോ. അതൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമതൊരു ഇതിൽ ഒരുപാട് കാര്യം നമുക്ക് ആലോചിക്കാനുണ്ട്. പിന്നെ ഒരു ബിസിനസ് ഓണർ ആണെങ്കിൽ അവർക്ക് കോർപ്പറേറ്റ് ട്രാവൽ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാവൽ പോളിസി എടുക്കാം. അപ്പോൾ നമ്മളുടെ അവരുടെ ഈ ഡയറക്ടർ ബിസിനസിന്റെ ഡയറക്ടർ അവരുടെ ഫാമിലി ചിൽഡ്രൻ അവരുടെ എംപ്ലോയീസ് ഇവരെല്ലാം ഒരൊറ്റ പോളിസിയിൽ വളരെ ഫൈനാൻഷ്യലി പ്രീമിയം എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു വർഷത്തേക്ക് ഒരു കവർ എടുക്കാം. അപ്പോൾ അത് ഇപ്പോൾ ഒരാൾ ഫ്രീക്വൻ്റ് ട്രാവൽ ചെയ്യുന്ന ഓവർസീസ് ഇന്ത്യ അമേരിക്ക ദുബായ് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ചെറിയ പ്രീമിയത്തിൽ ഒരു വർഷത്തേക്ക് ഇങ്ങനെ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ അവർ അവരുടെ സ്റ്റാഫ് എല്ലാവരും കവർ ആയിക്കോളും. വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പോളിസി സ്ട്രക്ചർ ചെയ്യുമ്പോൾ ഏറ്റവും ചീപ്പർ ആയിട്ടുള്ള പോളിസി ഓൺലൈൻ എടുത്തുകൊണ്ട് ഒരു ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടായില്ല, ആ ഇൻഷുറൻസിന്റെ പോളിസി ഡോക്യുമെന്റ്സും എക്സ്ക്ലൂഷൻസും വായിക്കാതെ എടുത്തിട്ട് ഒരു കാര്യമുണ്ട്. കാരണം അത് നമ്മളുടെ സ്പെഷ്യൽ സാഹചര്യങ്ങളുമായിട്ട് റിലേറ്റബിൾ ആണോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം എടുത്ത് അത് മനസ്സിലാക്കി ഏതാണ് ക്ലെയിമബിൾ സിറ്റുവേഷൻസ് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കിയതിന് ശേഷം ഇതൊക്കെ എടുത്തിട്ട് കാര്യമുള്ളൂ. അത് മൂന്നാമത്തെ കാര്യം. ഇതിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ക്ലെയിം പാസ്സാക്കി എടുക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക. കുടുംബത്തിലെ ഒരാള് ഈ പോളിസി എടുത്ത് അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വേറെയുള്ള സർവൈവിംഗ് ഫാമിലി മെമ്പേഴ്സിന് ഈ ക്ലെയിം പാസ്സാക്കി എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പോളിസി കൊണ്ടൊരു കാര്യമില്ല. ആൾക്കാരുമായിട്ട് സംസാരിച്ച് ഈ ക്ലെയിം ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുപക്ഷെ ട്രാവൽ ഇൻഷുറൻസ് ഏജന്റോ അല്ലെ ട്രാവൽ ഏജൻസി ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ട്രാവൽ ഏജൻസി ഈ ട്രാവൽ ഏജൻസ് ഇൻഷുറൻസ് ലീഡ് ചെയ്യുന്നെങ്കിലും അവർക്ക് ഇത് ക്ലെയിം ഹാൻഡ്ലിംഗ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അവർക്ക് ഇത് സഹായിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇതിൽ അന്വേഷിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. ഇത് നമുക്ക് എന്തൊക്കെ കവർ ചെയ്യും, എന്ത് കവർ ചെയ്യില്ല എന്നുള്ളത് ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിയുമ്പോൾ ഒന്നുകിൽ അവരോട് സംസാരിച്ച് മനസ്സിലാക്കണം, അതല്ലെങ്കിൽ നമ്മളുടെ എന്റെ പ്രൊഡക്റ്റ് ഡിസ്ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 10-70 പേജുള്ള ഒരു ഡോക്യുമെന്റ് അതിനകത്തോടെ ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും.
ജെയ്സൺ, ഇനി ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരും യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും ഇപ്പൊ ടൂറിസ്റ്റ് വിസയിലായിരിക്കാം അല്ലെങ്കിൽ മറ്റു വിസകളിലായിരിക്കാം, വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ട ട്രാവൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് ഓസ്ട്രേലിയക്ക് ഒരുപാട് ഇന്ത്യൻ ഫാമിലീസ് അവരുടെ പേരൻസ് അങ്ങനെ അതുപോലെ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുന്നു. ഒന്ന്, ഇന്ത്യയിലെ ട്രാവൽ ഇൻഷുറൻസ് പലതും വളരെ ചെറിയ പ്രീമിയത്തിൽ നമുക്ക് എടുക്കാമെങ്കിലും ആ ട്രാവൽ ഇൻഷുറൻസ് ക്ലെയിമിന്റെ സമയത്ത് എവിടെ എത്തിക്കഴിയുമ്പോൾ അത് പലതും ക്ലെയിമബിൾ അല്ല. അപ്പം ഒന്ന്, അതിന്റെ ഇവിടെ എന്തെങ്കിലും ഓസ്ട്രേലിയയിൽ ഒരു റിലേഷൻഷിപ്പ് ഉള്ള ഇൻഷുറൻസ് എടുത്ത് ഇവർ ഇവിടെയുള്ള ഹെൽത്ത് സിസ്റ്റം അതല്ലെങ്കിൽ സിസ്റ്റവുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുത്തിട്ടേ അതുകൊണ്ട് കാര്യമുള്ളൂ. അത് മാത്രമല്ല, ഇന്ത്യയിലെ ക്ലെയിം സക്സസ് റേറ്റ് വളരെ മോശമാണ് ഞങ്ങളുടെ അറിഞ്ഞിടത്തോളം. അത് നമ്മൾ വളരെ സമയമെടുത്ത് ഇതൊന്ന് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം വേണം ഇന്ത്യയിൽ നിന്ന് ട്രാവൽ ഇൻഷുറൻസ് ഓസ്ട്രേലിയക്ക് വരുന്ന എടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു കാര്യം. രണ്ടാമത്, ഈ ട്രാവൽ ഇൻഷുറൻസ് എമർജൻസി മെഡിക്കൽ അസിസ്റ്റൻസ് ചെയ്യുമെങ്കിലും ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം നമ്മളുടെ ഇവിടെ വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് കമ്പയർ ടു ഇന്ത്യ. അഡീഷണൽ ആയിട്ട് ഞാൻ എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം, ഇവിടെ മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് അതല്ലാതെ ട്രാവൽ ഇൻഷുറൻസ് അല്ലാതെ ഇവിടെ കിട്ടും. അപ്പം ഇവിടെ വന്ന എൽഡർലി പേരൻസ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് ഒരു ഹോസ്പിറ്റൽ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മെഡിക്കൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ക്വയർ എക്സ്പെൻസീവ്. അതുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സിൽ നിന്ന് അഡീഷണൽ ആയിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഹോസ്പിറ്റലോ അല്ലെ ജി പി എ കാണുന്നതിലൊക്കെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് ലോക്കൽ ആയിട്ടുള്ള ഈ ഹെൽത്ത് ഇൻഷുറൻസ് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നു. അതെടുത്ത് കവർ ചെയ്ത് നമുക്ക് മനസ്സമാധാനമായിട്ട് അവരുടെ ഹോളിഡേ പാസ് ചെയ്യാം. പ്രത്യേകിച്ച് ഇവിടെ ആറുമാസം അങ്ങനെയുള്ള ലോങ്കർ ഡ്യൂറേഷനിൽ വരുന്നവർക്ക് പ്രത്യേകിച്ചും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ സമയത്ത് എന്തെങ്കിലും ഇവിടുത്തെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ലൈഫ് ചേഞ്ച്. പിന്നെ ഇവിടുന്ന് ഓവർസീസിലേക്ക് പോകുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് അമേരിക്ക, കാനഡ അങ്ങനെയുള്ള രാഷ്ട്രങ്ങളിൽ മെഡിക്കൽ എക്സ്പെൻസീസ് ഒരുപാട് കൂടുതലുള്ളതായതുകൊണ്ട് തീർച്ചയായിട്ടും ട്രാവൽ ഇൻഷുറൻസ് ഇല്ലാതെ പോകുന്നത് വളരെ അതൊരു ഒരു പക്ഷേ അത്ര ഫൈനാൻഷ്യലി പ്രൂഡൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ അല്ല. ഞാൻ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് ഒരു ക്യാൻസലേഷൻ, അതുപോലെ തന്നെ ബാഗേജ്, അതൊക്കെ ഒരു ചെറിയ എക്സ്പെൻസ് ഒന്നോ 10,000-20,000 ഡോളറിന്റെ കൊണ്ട് നിൽക്കുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു കുറച്ച് നേരത്തേക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും അതൊന്നും ലൈഫ് ചേഞ്ചിങ് ആയിക്കൊന്നില്ല. പക്ഷെ മെഡിക്കൽ ഓവർസീസ് ഇൻ സം ഓഫ് ദീസ് കൺട്രീസ് വുഡ് ബി വെരി വെരി ഡിഫിക്കൾട്ട് ടു ഹാൻഡിൽ ഫൈനാൻഷ്യലി.
നമ്മൾ പ്രാദേശികമായിട്ടുള്ള ലോക്കൽ ട്രാവലും വിദേശത്തേക്കുള്ള യാത്രയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഈ ട്രാവൽ ഇൻഷുറൻസ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്? ലോക്കൽ ട്രാവലിൽ അത്ര പ്രധാനപ്പെട്ടതാണോ?
ലോക്കൽ ട്രാവലിനും പ്രധാനപ്പെട്ടതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ അനുസരിച്ച്. ഇപ്പം ഒരു കമ്പനിയുടെ ഡയറക്ടറാണ് ഒരു ബിസിനസ്, അയാൾക്ക് അല്ലെ അവർക്ക് ഒരു മാസത്തിൽ 5-6 ട്രിപ്പ് വിതിൻ ഓസ്ട്രേലിയ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ക്യാൻസലേഷൻസ് അതേമാതിരിയുള്ള ഫൈനാൻഷ്യൽ എക്സ്പെൻസ് അല്ലെ ബാഗേജ് ഡിലേസ് വരികയാണെങ്കിൽ നമുക്ക് ഈ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ക്യാൻസലേഷൻസ് കൊണ്ട് വരുന്ന നമുക്ക് വരുന്ന ഫൈനാൻഷ്യൽ ലോസ്, അക്കോമഡേഷൻ അല്ലെങ്കിൽ റീഷെഡ്യൂൾ ഫ്ലൈറ്റ്സ് എല്ലാം ഇൻഷുറൻസ് പിക്കപ്പ് ചെയ്തോളും. അത് ഒരു കാര്യം. രണ്ടാമതൊരു പ്രധാന കാര്യമാണ് നമുക്ക് ലൈഫിൽ എത്ര സ്പെയർ ടൈം ഉണ്ടെന്ന് ഉള്ളതിനെയും ആശ്രയിച്ചിരിക്കും. കാരണം ഈ ജീവിതം ബിസി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഫ്ലൈറ്റ് ബ്രിസ്ബൻ ടു ലെറ്റ്സ് സേ പെർത്ത് വൈ സിഡ്നി ആണ് പോകുന്നതെങ്കിൽ ആ സിഡ്നിയിൽ വെച്ച് സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം, രണ്ടാമത് അവിടെ അക്കോമഡേഷൻ നോക്കണം, മറ്റേ ആ കാരിയർ ഒരു ദിവസം കഴിഞ്ഞ് നമ്മളെ ട്രാവൽ ചെയ്യാൻ സാഹചര്യം അവർക്കുള്ളതെങ്കിൽ നമ്മൾക്കൊരു ദിവസം അവിടെ വേസ്റ്റ് ആയിപ്പോയി. അതേസമയം ഈ ട്രാവൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ഇൻഷുറൻസ് ആൻഡ് അടുത്ത അവൈലബിൾ കാരിയർ ഈവൻ ഈ കൂടുതൽ കോസ്റ്റ് ആണെങ്കിലും നമുക്കത് അടുത്ത ഫ്ലൈറ്റ് എടുത്ത് നമുക്ക് ഡെസ്റ്റിനേഷനിൽ ചെല്ലാൻ പറ്റും. അതൊരു അങ്ങനെയുള്ള ചില പ്രത്യേകതകൾ ഡൊമസ്റ്റിക് ട്രാവലുണ്ട്. പിന്നെ വിദിൻ ഓസ്ട്രേലിയ ഈ മെഡിക്കൽ കാര്യങ്ങൾ അത്ര തന്നെ ഇഷ്യൂ അല്ല. കാരണം നമുക്ക് എവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് അവിടുത്തെ ഉള്ള ഹോസ്പിറ്റലോ അതേ സിസ്റ്റംസോ ഇമ്മീഡിയറ്റ് അസിസ്റ്റൻസ് കിട്ടാൻ വഴിയുള്ളത് കൊണ്ട് ഇത് മോർ ഓഫ് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ പേഴ്സണൽ സർക്കംസ്റ്റാൻസസ് ഇറ്റ് ഈസ്.
ജയ്സൺ, ഇനി ഇപ്പോൾ അവധിക്കാലത്ത് പ്രത്യേകിച്ച് പലരും പലതരത്തിലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഈ ട്രാവൽ ഇൻഷുറൻസുകളൊക്കെ ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചാൽ അത് കവർ ചെയ്യുമോ? എങ്ങനെയാണ് പൊതുവിൽ?
സാധാരണഗതിയിൽ ഒരു നല്ല പെർസെന്റേജ് ട്രാവൽ ഇൻഷുറൻസിലും ഇതൊരു എക്സ്ക്ലൂഷൻ ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് പോളിസിയിൽ. അതായത് ഈ സീയിങ് ഹൈ വാട്ടർ റാഫ്റ്റിംഗ് അതേപോലെയുള്ള സർഫിംഗ് ചില കാര്യങ്ങൾ, അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളതും എയർക്രാഫ്റ്റ്, ചാർട്ടർ എയർക്രാഫ്റ്റ്, സെനിക് ഫ്ലൈറ്റ്സ് പോലെയുള്ള ഫ്ലൈറ്റ്സ് പോകുന്നതിനൊക്കെ, അതായത് ഷെഡ്യൂൾഡ് ഫ്ലൈറ്റ്സ് അല്ലാതെ നമ്മൾ ഒരു ടിക്കറ്റ് എടുത്ത് പോകുന്ന സെനിക് ഫ്ലൈറ്റ്സ് ഇല്ലേ, അതേമാതിരിയുള്ള ഫ്ലൈറ്റ്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലൊന്നും ട്രാവൽ ഇൻഷുറൻസ് ഇപ്പം നാച്ചുറലി കവർ ചെയ്യല്ല. അങ്ങനെ നമുക്ക് ട്രിപ്പ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്പെഷ്യലി ഡിക്ലെയർ ചെയ്തതിന് അഡീഷണൽ പ്രീമിയം കൊടുത്ത് കവർ ഉണ്ടെന്ന് എൻഷുർ ചെയ്തതിന് ശേഷമേ നമ്മൾ പോയി കഴിഞ്ഞ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് കവർ ഉണ്ടാവും.
വളരെ നന്ദി ജെയ്സൺ സെബാസ്റ്റ്യൻ, ഈ വിശദാംശങ്ങൾ എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്.
താങ്ക് യു വെരി മച്ച് ദലീഷ്, ഹാപ്പി ടു ബി ഹിയർ.
ബ്രിസ്ബനിൽ ഇൻഷുറൻസ് ബ്രോക്കറായ ജെയ്സൺ സെബാസ്റ്റ്യനാണ് ട്രാവൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്. ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സാഹചര്യങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾക്കും ഉപദേശത്തിനുമായി മേഖലയിലുള്ള വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടേണ്ടതാണ്. എസ് ബി എസ് മലയാളത്തിന്റെ വെബ്സൈറ്റോ ഫേസ്ബുക്ക് പേജോ സന്ദർശിച്ചാൽ സമാനമായിട്ടുള്ള നിരവധി റിപ്പോർട്ടുകൾ കേൾക്കാവുന്നതാണ്. കൂടാതെ എസ് ബി എസ് മലയാളം പോഡ്കാസ്റ്റുകൾ കേൾക്കുന്നതിനായി എസ് ബി എസ് ഓഡിയോ ആപ്പ്, ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പ്ലേ, സ്പോട്ടിഫൈ എന്നിവയും സന്ദർശിക്കാവുന്നതാണ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ഡെലിസ് പോൾ.